അനുഭവിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്ത ഗൾഫ് പ്രവാസത്തെ എങ്ങനെ വിലയിരുത്തുന്നു, നിർവചിക്കുന്നു?
ഏകദേശം 10 വർഷത്തെ പ്രവാസകാലമാണ് എനിക്കുണ്ടായത്. അതിനു മുൻപ് പ്രവാസത്തെക്കുറിച്ചിട്ടുള്ള ധാരണകൾ, പ്രത്യേകിച്ച് മലയാളിയുടെ ഗൾഫ് പ്രവാസത്തെക്കുറിച്ചിട്ടുള്ള ഉണ്ടായിട്ടുള്ള ധാരണകളെല്ലാം മാറ്റാനായിട്ട് എൻ്റെ പ്രവാസത്തിന് കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതിന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളുടേതിന് പ്രവാസം എന്ന വാക്ക് ഉപയോഗിച്ച് വിളിക്കാൻ പറ്റില്ല. നമ്മളുടേതൊരു സാമ്പത്തിക കുടിയേറ്റം, സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇടവേളകളുള്ള ഒരു കുടിയേറ്റം. എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോരാൻ നമുക്ക് പറ്റും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഒരു 3 മണിക്കൂർ യാത്ര ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാം. അത്രയും സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. യുദ്ധത്തിന് യുദ്ധം ഉണ്ടായതുകൊണ്ട് ഓടിപ്പോകുന്ന ആളുകൾ, പലായനങ്ങൾ, കുടിയേറ്റം. ഇപ്പോൾ ഞാനിപ്പോൾ ജഗതേ മന്ദിരം എന്ന ഒരു സിനിമ, അത് UKയിലെ മറ്റു രാജ്യക്കാരുടെ കുടിയേറ്റം സംബന്ധിച്ച കഥയാണ് പറയുന്നത്. അവർക്കൊരു നിലനിൽപ്പില്ല, അവർക്ക് അവരുടെ രാജ്യത്ത് വേരില്ല. അതുപോലെ പലസ്തീൻ, അത്തരം ആളുകൾ. അപ്പോൾ അവരെവിടെയാണോ ചെല്ലണം, അവിടെയാണ് അവരുടെ ദേശം. അത് കുറേ കൂടി പ്രവാസത്തിൻ്റെ ഒരു സംജ്ഞയിൽ വരുമെന്ന് എനിക്ക് തോന്നണം. ഇപ്പം നമ്മളുടേത് നമുക്ക്, നമ്മളിപ്പോൾ ഇവിടെ ജോലിയില്ലാത്തതുകൊണ്ട് വേറൊരു അകലെയുള്ള സ്ഥലത്ത് ജോലി ചെയ്യണ പോലെ തന്നെ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ യാത്ര ചെയ്താൽ എത്താവുന്നൊരു സ്ഥലത്താണ് നമ്മൾ ജോലി ചെയ്യണത്. അപ്പോൾ എനിക്ക് പലപ്പോഴും ഗൾഫ് പ്രവാസത്തെ അങ്ങനെ കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ലോകത്ത് പ്രവാസികൾ സ്വന്തം രാജ്യത്ത് നിന്ന് പോകേണ്ടി വരുന്നവർ, മറ്റൊരു സ്ഥലത്ത് പുതിയ രാജ്യം ജീവിക്കേണ്ടി വരുന്നവർ, അതിനെയാണ് ഞാൻ അതേ രീതിയിൽ കാണുന്നത്.
കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് പ്രവാസി മലയാളികളാണ് എന്ന് പൊതുവെ പറയാറുണ്ട്. ഈ പ്രസ്താവനയിലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ റിയാലിറ്റി യഥാർത്ഥത്തിൽ അത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ ഏറ്റവും ക്വാളിറ്റിയുള്ള ആളുകളെ, ജോലിയെടുക്കാൻ തയ്യാറുള്ള ക്രിയാത്മകമായ ആളുകളെ ഒക്കെ തന്നെ നമ്മളുടെ നാട്ടിൽ, നാട്ടിലെന്തോ ഇപ്പോൾ നമുക്ക് വേണ്ടത്ര ശമ്പളം ലഭിക്കാത്തതുകൊണ്ടാവാം, വരുമാനം ലഭിക്കാത്തതുകൊണ്ടാവാം, പുറത്തേക്ക് പോവുകയാണ്. പക്ഷേ നമ്മളുടെ നാട്ടിൽ തന്നെ ഇതേ സാമ്പത്തിക അവസ്ഥയിൽ, ഇതേ വരുമാനത്തിൽ ജോലി ചെയ്യാൻ അവസരം കിട്ടുമെന്നുണ്ടെങ്കിൽ അവർ നാട്ടിൽ തന്നെയാണ് നിൽക്കുക. അപ്പോൾ പലപ്പോഴും നല്ല പ്രതിഭകളുടെ കഴിവ് പുറത്തേക്ക് പോകുന്നതിന് പുറകിൽ ഈ സാമ്പത്തികമുണ്ട്. അപ്പോൾ അത് ഒരു തിരിച്ചു പരിശോധിക്കേണ്ട ഒരു സമയമായി. നമ്മളുടെ നല്ല ആളുകളെ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് വിടണോ? അവർ വല്ലപ്പോഴും ലോകമൊക്കെ പോയി കാണാൻ, യാത്ര ചെയ്യാൻ പോയി കണ്ടിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ്. കാർഷിക മേഖലയിലായാലും ടെക്നോളജിയുടെ മേഖലയിലായാലും ഒക്കെ ആ മിടുക്കന്മാർക്ക് ഇവിടെ അവസരം ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു, ഇതിലൊരു ചൂഷണമുണ്ട് ഈ ഈ സമ്പദ്ഘടനയുടെ നട്ടെല്ല് പ്രവാസിയാണെന്ന് പറയണതിൽ. ഗൾഫ് പ്രവാസം കേരളത്തിൽ സാമൂഹികവും സാംസ്കാരികവുമായ മാറ്റങ്ങൾ ഒരുപാടുണ്ടാക്കി. അത് ഗുണപരമായി തന്നെ നന്നായി. ഇപ്പോൾ നമ്മൾക്ക് എളുപ്പം പോകാൻ പറ്റിയ രാജ്യം, എളുപ്പം തൊഴിൽ തേടാൻ പറ്റിയ രാജ്യം എന്നുള്ള നിലയിൽ അവിടുത്തെ സംസ്കാരം പഠിക്കാൻ സാധിച്ചു, അവിടുത്തെ ജീവിത രീതികൾ, അത് നമ്മളുടെയും ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗൾഫ് ഭൂമിയിൽ നിന്ന് അവരുടെ ഒരു കൾച്ചർ സ്വീകരിച്ച മലയാളികളുണ്ട്. മലയാളത്തിൻ്റെ കൾച്ചറും അവിടേക്കും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നല്ലതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പ്രതിസന്ധി ഉണ്ടായിട്ട് അതേസമയം കൂട്ടത്തോടെ മടങ്ങി വരുമ്പോൾ ഉണ്ടാകുമ്പോൾ അത് പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും. ഇപ്പോൾ കുവൈറ്റ് യുദ്ധമുണ്ടായി കഴിഞ്ഞപ്പോൾ അത്രയും ധാരാളം പേർക്ക്, പ്രത്യേകിച്ച് 10, 15, 20 വർഷമൊക്കെ ഒരു രാജ്യത്ത് ജീവിച്ചിരുന്നു, അവിടെ ഒരു ജന്മദേശമായി അല്ലെങ്കിൽ വളർത്തുദേശമായി കരുതപ്പെട്ടിരുന്ന ആളുകളാണ്. ഒരു കുറച്ച് നടക്കുമ്പോഴും പെട്ടെന്ന് പ്രശ്നമുണ്ടാകും. അവർക്ക് ഇവിടെ ഒരു തൊഴിലുണ്ടാവില്ല. ഇവിടുത്തെ സാഹചര്യങ്ങളായിട്ട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കുട്ടികളുടെ വിദ്യാഭ്യാസം, മറ്റൊരു തൊഴിൽ തേടാനുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ഈ പ്രവാസികളെ ഒറ്റപ്പെടുത്തും. അവരിവിടെ വന്നിട്ട് എന്താ ചെയ്യാന്നുള്ളതിനെ കുറിച്ചൊരു ആഗ്രഹം ഉണ്ടാവും. അത് തീർച്ചയായിട്ടും നമ്മൾ ഫേസ് ചെയ്യേണ്ടവരും അത് വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്.
പലപ്പോഴും ദീർഘകാലമൊക്കെ പ്രവാസിയായിട്ട് പ്രവാസ ജീവിതം അനുഭവിക്കുന്ന ആളുകൾ, അവർ തിരിച്ചു വരുമ്പോൾ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവുന്നുണ്ട്. അവർ പോയ സമയത്ത് ഇവിടെയുള്ള കൾച്ചറല്ല ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ അവരുടെ ഓർമ്മയിൽ അതാണുള്ളത്. അപ്പോൾ അതിന് അത് തിരിച്ചു വന്ന് കഴിയുമ്പോൾ അതുണ്ടാവാത്ത സമയമായതുകൊണ്ട് അത് പൊരുത്തപ്പെടാൻ പറ്റാത്തതുകൊണ്ട് പല പ്രതിസന്ധികൾക്കും കുഴപ്പമുണ്ടാകും. അതുകൊണ്ട് തന്നെ പല പ്രവാസികളും നാട്ടിൽ വന്ന വീട്ടിൽ തന്നെയാണ് അധിക സമയം ഇരിക്കുക. അവർ കുറച്ച് സമയം മാത്രം പുറത്തിറങ്ങുന്നവരായിട്ട് വരും. പൊതുകാര്യങ്ങളിൽ വളരെ പതുക്കെയാണ് വരിക. കാരണം ഇവിടുത്തെ ഇവിടെ ജീവിക്കുന്നതിൻ്റെ ഒരു മിടുക്ക് ഇവിടുത്തെ ആളുകളുണ്ട്. അപ്പോൾ അവരായിട്ട്
മത്സരിക്കുമ്പോഴോ അല്ലെങ്കിൽ കോമ്പറ്റ് ചെയ്യുമ്പോഴോ ചിലപ്പോൾ എത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഭീകരമായിട്ട് അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഈ എക്സ് പ്രവാസികളിലെ കേരളവും ജനങ്ങളും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നുള്ളത് അതൊരു കുറച്ച് ക്ലാസ് കൊടുക്കേണ്ട ഒരു സംഭവമാണ്. കാരണം ഇവിടുന്ന് പോയതിന് ശേഷം ഒത്തിരി ആളുകൾ തിരിച്ചു വരുമ്പോൾ അവർ അവരെ വേറെ രീതിയിലൊക്കെ ഒരു ക്ലാസ്സായിട്ട് കാണാനുള്ളൊരു ഇതൊക്കെ ഉണ്ട്. കാരണം എപ്പോഴും അവർ വളരെ പൈസ ഉള്ളവരാണെന്നും ഒക്കെ ഉള്ളൊരു ചിന്താഗതിയുണ്ട്. അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ ഇവിടെ ജോലി ചെയ്യണ സാധാരണ ജോലി ചെയ്യണ പോലെ തന്നെയാണ് അവിടെ അവർ ജോലി ചെയ്തിരുന്നതെന്നും അതിൻ്റെ വരുമാനം കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നതെന്നും മനസ്സിലാക്കണ ഒരു ജനത ഇവിടെ ഉണ്ടാവണം. ഗൾഫുകാരെന്ന് പറഞ്ഞാൽ പൈസയുടെ ഒരു കേന്ദ്രമാണെന്ന് ഉള്ളൊരു ചിന്താഗതി തീർച്ചയായിട്ടും മാറണം. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റിൽ പ്രവാസത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഗൾഫ് പ്രവാസത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞ് നാട്ടിൽ ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ വഴി നന്നായിട്ട് അറിയുന്നുണ്ട്. മുൻപതായിരുന്നില്ല സ്ഥിതി, ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. സിനിമകളിലൊക്കെ തന്നെ പ്രവാസികളെ അവതരിപ്പിച്ച രീതി കണ്ട തന്നെ മനസ്സിലാവും. തീർച്ചയായിട്ടും പ്രവാസം എന്ന് തന്നെ പറയാൻ പറ്റില്ല. ഞാനൊരു എൻ്റെ നല്ല പ്രായത്തിൽ 2003 2011 വരെയായിരുന്നു UAE ഗൾഫ് ജീവിതം, പ്രവാസ ജീവിതം അനുഭവിച്ചത്. എനിക്ക് മലയാളികളെ കേരളത്തെ മിസ് ചെയ്തിട്ടില്ല, കാരണം ഞാൻ അവരുടെ കൂടെയായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ തിരിച്ചു വരുമ്പോഴും വലിയ തിരിച്ചു വലിയ മാറ്റമൊന്നും ഒന്നുമില്ല. കാരണം മാധ്യമങ്ങൾ അങ്ങോട്ടും പരസ്പരം ബന്ധപ്പെടാനുണ്ട്, രണ്ട് സ്ഥലത്തിരിക്കണമെന്നുള്ള മാത്രമേ ഉള്ളൂ. പ്രവാസം ഇനി ഗൾഫ് പ്രവാസം തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഇടയ്ക്ക് അവിടെ സന്ദർശിച്ചേക്കും. പക്ഷേ മറ്റ് ചില സ്ഥലങ്ങളിൽ, യൂറോപ്പോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോകണമെന്നുണ്ട്. അത് മുഴുവൻ സമയ ജോലിക്കായിട്ടല്ല, യാത്രയും മറ്റ് ചില പ്രൊജക്റ്റുകളൊക്കെ ആയിട്ട് കുറച്ച് സഞ്ചരിക്കണമെന്നുണ്ട്. അതാണ് അതേക്കുറിച്ച് പറയാനുള്ളത്.